Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tasyevam Gunavishishtasya Gaunamidam Nama Ut. ഈശ്വരനു അനന്തനാമങ്ങളാകാമല്ലോ, അതിന്റെ സഹസ്രനാമം ചൊല്ലുന്നു. അതുകൊണ്ട് ഈ പുരുഷന് ഹിരണ്യഗർഭന് ഉത് എന്നും ഒരു നാമമുണ്ട്. അതെങ്ങനെ? ഗൗണമിതം, ഗൗണമായ ഒരു നാമം. കഥം ഗൗണത്വം? സ ഏഷ ദേവ സർവേഭ്യ പാത്മഭ്യ പാത്മനാ സ തത്കാര്യേഭ്യ. ഈ ദേവൻ സർവപാപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നു. സർവപാപങ്ങൾക്ക് ഉപരിയാണ്. പാപങ്ങൾ മാത്രമല്ല, പാപകാര്യങ്ങളിൽ നിന്നും ഭാഷ്യകാരൻ പറയുന്നു. ആണ് മന്ത്രത്തിൽ പറഞ്ഞ എന്താണ്? തസ്യ ഉത് ഇതി നാമ, അവന്റെ പേര് ഉത് എന്നാണ്. സഹസ ഏഷ, അവൻ സർവേഭ്യ പത്മഭ്യ ഉത് ഇതി ഉദേരി, അവൻ സർവപാപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഈ ഭാഗം വെച്ചുകൊണ്ട് ആണ് ഭാഷ്യകാരം പറയുന്നത്, ആത്മാവ് കർത്താവല്ല, ഭോക്താവല്ല, ആത്മാവിൽ പുണ്യപാപങ്ങളില്ല എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. എന്താണ്? സർവപാപങ്ങളിൽ നിന്നും പാപകാര്യങ്ങളിൽ നിന്നും ആത്മാവ് സുഖിയും ദുഃഖിയുമല്ല. പാപകാര്യമാണ് ദുഃഖം, ഭയം തുടങ്ങിയ വികാരങ്ങളെല്ലാം പാപകാര്യങ്ങളാണ്. അതിൽ നിന്നെല്ലാം അവൻ സ്വതന്ത്രനാണ്. ഈ പുരുഷൻ സുഖദുഃഖാദികളിൽ നിന്ന് സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, ആത്മാവ് നിത്യമുക്തമാണ്, അവന് പാപങ്ങളൊന്നും സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിവിടെ വ്യക്തമായി പറയുന്നു, അവനിൽ പാപങ്ങളില്ല. അപ്പൊ മറ്റു ചിലർ, മറ്റു പല ദാസികനും ആരും പറയുന്നു, എന്താണ്? കർമ്മാവ് കർത്താവാണ്, ഭോക്താവാണ്, കർമ്മം ചെയ്യണം, കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം. അതൊന്നും പ്രാമാണികമല്ല. ശ്രുതി തന്നെ അതിനെല്ലാം നിഷേധിച്ചിരിക്കുന്നു. ഈ പുരുഷൻ പാപരഹിതനാണ്. അത് ആദിത്യ പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, ഈ ജീവാത്മാവിനെ കുറിച്ച് അത് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? അടുത്ത് പറയും, അവൻ തന്നെയാണ് ചാക്ഷുഷ പുരുഷൻ. അപ്പോൾ ആ ചാക്ഷുഷ പുരുഷൻ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷനും പാപമുക്തനാണ്, അവൻ നിത്യമുക്തനാണ്. അത് സമർത്ഥിക്കുന്നത് ഈ ഭാഗം കൊണ്ടാണ്. സ ആത്മാ അപഹതപാത്മാ ഇത്യാദി ഭക്ഷ്യതി. അതിനി പറയും അവസാനം എട്ടാം അധ്യായം. ഇവിടെ പറയുന്ന ഈ ആത്മാവ്, അവിടെയും പറയും, ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മാവ് അപഹൃത പാത്മാ, ഇവിടെ പറഞ്ഞു. എന്താണ്? സ ഏഷ സർവേഭ്യ പാത്മഭ്യ ഉത്തിരി ഉദേരി, സർവപാപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നു. അത് അവസാനം പറയും. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ഉപാസനയുടെ പ്രകരണമാണെങ്കിലും എട്ടാം അധ്യായത്തിന്റെ അവസാനം നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ ഭാഗത്തെ പരാമർശിക്കുന്നു. ഉപാധിയോടുകൂടി രൂപത്തെ ഉപാസിക്കുന്നുണ്ടെങ്കിലും ആ ഉപാധിരഹിതമായ ആ രൂപം, അതാണ് വാസ്തവം, പരമാർത്ഥം. അത് സത്യമാണ്. ഉദിത ഇതഹ ഉദ്ഗത ഇത്യർത്ഥ. ഉദിതി, ഉദിതനാണ് അവൻ. ഉത് എന്നാണ് പേരം. അതോ അസോ ഉന്നാമ, അതുകൊണ്ടാണ് ഉത് എന്ന പേര് വന്നത്. അവൻ അതിക്രമിച്ചിരിക്കുന്നു, ഉദ്ഗമിച്ചിരിക്കുന്നു. ഇതിനെല്ലാം ഉപരിയാണോ? ലോകാതീതനാണ്. തം ഏവം ഗുണസമ്പന്നം ഉന്നാമാനം യഥോക്തേന പ്രകാരേണ യോ വേദ സോപി ഏവമേവ ഉദേതി ഉദ്ഗച്ഛതി സർവേഭ്യ പത്മഭ്യ തദ്ദേവം ഗുണസമ്പന്നം. ഇവിടെ പറഞ്ഞ ഗുണങ്ങളോടുകൂടിയവൻ ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ ആപ്രണഖ സുവർണ എന്നെല്ലാം പറഞ്ഞു. യഥോക്തികളപ്രകാരേണ ഏവം ഗുണസമ്പന്നം, ഇങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടിയ ഉത് നാമാനം ഉത് എന്നു പേരുള്ള യഥോക്തികളപ്രകാരേണയെ വേദ, ഇവനാരാണോ ഈ രീതിയിൽ ഉപാസിക്കുന്നത് സോപി ആ ഉപാസകനും ഏവമേവ അതുപോലെ തന്നെ ഉദയതി ഉദ്ഗച്ഛതി സർവേഭ്യ പത്മഭ്യ എന്നാണ് ഉദയതിഹ വൈ സർവേഭ്യ പത്മഭ്യോ ഏവം വേദ. ഇതൊക്കെ അദ്വൈതത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ഇതിന്റെ വിശദീകരണത്തിലൂടെ ഭാഷ്യകാരൻ സമർത്ഥിച്ചിരിക്കുന്നു. അതിവിടെയല്ല, ബ്രഹ്മസൂത്രത്തിൽ മറ്റുമാണ് അത് കൂടുതലും സമർത്ഥിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഗുണസമ്പന്നനായ ഉത് നാമാന ഉത് എന്നു പേരുള്ള യഥോക്തികളപ്രകാരേണ ഈ പറഞ്ഞ രീതിയിൽ യോ വേദ, ആരാണോ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്, ഉപാസനയായിട്ടും അറിവായിട്ടും കൊടുക്കാം. സോപി യവമേവ ഉദ്ഗച്ഛതി, അവനും ഇതുപോലെ എങ്ങനെയാണോ ഈ ഉപാസ്യ ദേവത ഇത്രയും ഉപാധികളോടുകൂടി ഇരുന്നിട്ടും ഈ ഉപാധികളിൽ നിന്നെല്ലാം നിർമുക്തനായിരിക്കുന്നത്, നിത്യമുക്തനായിരിക്കുന്നത്, ഉപാധിയോടുകൂടി ഇരിക്കുന്നവനാണ്, ഉപാധിയിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നത്, ഉപാധിയില്ലാത്തവനല്ല. അതുപോലെ ഉപാസകനും അല്ലെങ്കിൽ ഇതിനറിയുന്നവനും ഈ ജീവനും അവനീ നാനാ ഉപാധികളോടുകൂടി ഇരിക്കുന്നെങ്കിലും അവനും ഈ ഉപാധികളിൽ നിന്നും മുക്തനായിത്തീരുന്നു. കാരണം മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് അസംഭവമായി തോന്നും. കാരണം ഈ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെ എല്ലാം കെട്ടുപാടുകളിൽ നിന്നും ഒരാൾക്ക് എങ്ങനെയാണ് മോചനം ഉണ്ടാകുന്നത്? അത് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണ്. ശരീരത്തിലുള്ള അഹന്ത മമതകൾ അതില്ലാതാകുന്ന അനുഭവമേ ഇല്ല. മനസ്സ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ, ഇതിൽ നിന്നെല്ലാമുള്ള ഒരു മുക്തി, അത് സങ്കല്പാതീതമാണ്. പക്ഷെ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നു, എങ്ങനെയാണോ ഉപാസ്യ ദേവത ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും, എന്താണ് ഈ ഉപാധികളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഉപാധികളിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്നത്, അതുപോലെ അവന്റെ ആ മുക്തമായ സ്വരൂപത്തെ ഉപാസിക്കുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ ആ സാധകൻ ആ ജീവൻ അവനും അവന്റെ ഉപാധികളിൽ നിന്നെല്ലാം മുക്തമാകുന്നു. ഉദ്ഗച്ഛതി സർവേഭ്യ പത്മഭ്യ, ആ ഉപാസ്യദേവതയിൽ പാപങ്ങളില്ല എന്ന് വെച്ചാൽ ജനന മരണങ്ങളില്ല. പാപഫലമാണ് ജനമരണങ്ങൾ. അത് തന്നെ ഇവിടെ ഉപാസകനിലും ആ ജനന മരണങ്ങൾ ഇല്ലാതാകുന്നു. ഭവ അവധാരണാർത്ഥോ നിപാതോ ഉദയത്യവേത്യർ ഹവൈ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടത് പറഞ്ഞു? പറഞ്ഞു ഇതൊരു വേദപ്രമാണം, ആ പ്രാമാണികത്വത്തെ ഉറപ്പിക്കുകയാണ്. ശ്രോതാവിന് അതിന് യാതൊരു സംശയവും വേണ്ട. ബന്ധം എങ്ങനെയാണോ അനുഭവവേദ്യമായിരിക്കുന്നത് അതുപോലെ മുക്തിയും അനുഭവവേദ്യമാണ്, സ്വാനുഭവമാണ്, ഋഷിയുടെ അനുഭവമാണ്, അത് ഉറപ്പിച്ചു പറയും. അതുകൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും. അവധാരണം എങ്ങനെയാണോ ആ ദേവൻ സർവപാപ വിനിർമുക്തനായിരിക്കുന്നത് അതുപോലെ ഉപാസകനും സർവപാപങ്ങളിൽ നിന്നും മോചിക്കും. അപ്പൊ മുക്തി എന്ന് പറയുന്നത് കേവലം കൽപ്പനയല്ല, പ്രാമാണികമായ സത്യമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് ഈ ഭാഗത്തെയാണ് ഭാഷ്യകാരൻ ഉപയോഗിക്കുന്നത്. അഥ യേശോ അന്തരാദിത്യേ ഹിരൺമയ പുരുഷോ ദൃശ്യതേ ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ ആപ്നഘാദ് സർവ ഏവ സുവർണ തസ്യ യഥാ കപ്യാസം പുണ്ഡരീകം ഏവം അക്ഷിണി തസ്യ ഉത്തിതി നാമ സ ഏഷ സർവേഭ്യ പത്മഭ്യ ഉദിതി ഉദേതിഹ വൈ സർവേഭ്യ പത്മഭ്യോ ഏവം വേദ തസ്യ ഋക്ച സാമച ഗേഷ്ണോ തസ്മാത് ഉദ്ഗീതഃ തസ്മാത് ത്വേവ ഉദ്ഗാത ഏതസ്യ ഹി ഗാത സ ഏഷ യേ ച അമുഷ്മാത് പരാഞ്ചോ ലോകാഃ തേഷാം ചേഷ്ടേ ദേവകാമാനാം ചൈത്യധിദേവതം അഥ അധ്യാത്മം വാഗേവ ഇർഖ് പ്രാണസാമ തദേദൻ ഏതസ്യാം ഋഷി അധ്യൂഢം സാമ തസ്മാത് ഋഷി അധ്യൂഢം സാമഗീയതേ വാഗേവ സ പ്രാണോ അമഹ തത്സാമ ചക്ഷുരേവ ഇർഖ് ആത്മാ സാമ തദേദ ഏതസ്യാം ഋചി അധ്യൂഢം സാമ തസ്മാത് ഋചി അധ്യൂഢം സാമ ഗീയതേ ചക്ഷുരേവ സ ആത്മാ അമഹ തത്സാമ ശ്രോത്രമേവ ഇർഖ് മനഃസാമ തദേതം ഏതസ്യാം ഋചി അധ്യൂഢം സാമ തസ്മാത് ഋചി അധ്യൂഢം സാമ ഗീയതേ ശ്രോത്രമേവ സ മനോ അമഹ തത്സാമ അഥ യദേതത് അശ്നഃ ശുക്ലം ഭാഹ സേവ ഇർഖ് അധ യദ്നീലം പരഹ കൃഷ്ണം തത്സാമ തദേതത് ഏതസ്യാം വിരുചി അധ്യൂഢം സാമ തസ്മാത് ഋചി അധ്യൂഢം സാമ ഗീയതേ അഥ യദ് ഏവ ഏതദ് അക്ഷ്ണഃ ശുക്ലം ഭാഹ സൈവ സ അഥ യന്നീലം പരഹ കൃഷ്ണം തദമഹ തത്സാമ അഥ യേശോ അന്തരാക്ഷിണി പുരുഷോ ദൃശ്യതേ സൈവ ഇർഖ് തത്സാമ തദുക്തം തദ്യജുഹു തദ്ബ്രഹ്മ തസ്യ ഏതസ്യ യദേവ രൂപം യദമുഷ്യ രൂപം യൗ അമുഷ്യ ഗോഷ്ണൌ തൗ ഗേഷ്ണൌ യന്നാമ തന്നാമ ഇവിടെ മുൻപ് പറഞ്ഞ ആദിത്യ പുരുഷനെ കുറിച്ച് ഇവിടെ വീണ്ടും സ്മരിക്കുകയാണ്. അഥയ യേശു അന്തരക്ഷിണി പുരുഷോ ദൃശ്യത. ഇവിടെ സാമ ഉപാസനയെ കുറിച്ച് പറയാം. മുമ്പ് പറഞ്ഞു ആ ഹിരൺമയനായ പുരുഷൻ അത് ആദിത്യമണ്ഡലത്തിൽ ഉള്ളവനാണ്. പറയുന്നു. ഇവിടെ ഈ അന്തരക്ഷിണി കണ്ണൻ കാണുന്ന പുരുഷൻ, അത് ആദിത്യ പുരുഷൻ തന്നെ. അതാണ് ഏകത്വം. ഏകത്വത്വം പറയുന്നത് അത് ഭാഷകാരനോട് പറയുന്നു, സർവാത്മകത്വ സർവയോനിത്വാ. എന്തുകൊണ്ട് പറഞ്ഞു ആ ആദിത്യനുള്ള പുരുഷൻ തന്നെയാണോ ഈ അക്ഷിയിലിരിക്കുന്ന പുരുഷനെന്ന്? എന്തുകൊണ്ട് ആ പരമാത്മാവ് സർവാത്മകനാണ്, സർവകാരണനുമാണ്? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തസ്യേതസ്യ ചാക്ഷുഷസ്യ പുരുഷസ്യ തദൈവ രൂപം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. തസ്യേതസ്യ തദൈവ രൂപം, ഏകത്വത്തെ പറയുന്നു. ഈ കണ്ണൻ ഇരിക്കുന്ന ആ പുരുഷൻ എന്ന് പറയുന്ന ജീവനെ ഉദ്ദേശിച്ചാണ്. ഈ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കണ്ണ്. അപ്പോൾ ആ കണ്ണിലിരിക്കുന്ന പുരുഷൻ, കണ്ണാണ് ജ്ഞാനത്തിന്റെ മുഖ്യമായ ഉപായം. ഈ കണ്ണിലൂടെയാണ് ചൈതന്യം മുഖ്യമായും പ്രവർത്തിക്കുന്നത്. വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ട്, രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട്, അതിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സുപോലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കണ്ണിന് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട്? അത് ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ചൈതന്യത്തിന്റെ ഈ ശരീരത്തിലെ മുഖ്യമായ സ്ഥാനം കണ്ണാണ്. പറയുന്നു, തസ്യ ഏതസ്യ തദേവ രൂപം ഇതമുഷ്യരൂപം. ഇവിടെ ഈ കണ്ണിലിരിക്കുന്ന ആ പുരുഷന്റെ രൂപമുണ്ടല്ലോ, അത് തന്നെയാണ് ആ ആദിത്യ പുരുഷന്റെയും രൂപം എന്നുമ്പ് പറഞ്ഞു. ഇതിൽ കൂടുതൽ ജീവാത്മാ പരമാത്മ ഏകത്വത്തെക്കുറിച്ച് പറയാൻ വേറെ വാക്കില്ല. ഇവിടെ പറയുന്നത് അധ്യാത്മമായി പറയുന്നു, അവിടെ പറഞ്ഞത് അതിദൈവതമായി പറയുന്നു. കിം തദ് യത് അമുഷ്യ ആദിത്യ പുരുഷസ്യ ഹിരൺമയ ഇത്യാദി തത് അതിദൈവതമുക്തം പറയുന്നു. അവിടെ പറഞ്ഞല്ലോ ഹിരൺമയനായ പുരുഷൻ എന്നും പറഞ്ഞു, അത് അതിദൈവത രൂപം. എന്നുവെച്ചാൽ ദേവത ഉപാധിയെ ആശ്രയിച്ചുള്ള രൂപമാണ് ആദിദൈവം. ഇവിടെ പറയുന്ന എന്താണ്? ഇത് അധ്യാത്മം, ജീവ ഉപാധിയെ ആശ്രയിച്ചുള്ളത്. എന്നിട്ട് പറയുന്നത് രണ്ടും ഒന്നാണ്, ഭേദമില്ല. അതിന് മറ്റ് വിശേഷങ്ങൾ അതിനോട് യോജിപ്പിക്കുന്നു. അവിടെയുള്ള എന്തൊക്കെയുണ്ടോ അതിവിടെയുണ്ട്, ഇവിടെയുള്ള എന്തൊക്കെയോ അവിടെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് മറ്റ് രൂപങ്ങളെ ഇവിടെ യോജിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗവും ഭാഷകാരൻ പലയിടത്തും ആവർത്തിച്ച് പറയും. സ ഏഷ ഏത് അസ്മാത് അർവാഞ്ചോ ലോകാഹ തേഷാം ചേഷ്ടേ മനുഷ്യകാമാനാം ചേതി തത്യാ ഇമേ വീണായാം ഗായന്തി ഏതം തേ ഗായന്തി തസ്മാത് തേ ധനസനേഹ. ഇവിടെയും പറയുന്നുണ്ട് എന്താണ്? തസ്മാത് യ ഇമേ വീണായാം ഗായന്തി ഗായകാഹ തേ ഏതമേവ ഗായന്തി യസ്മാത് ഈശ്വരം ഗായന്തി തസ്മാത് തേ ധനസനേഹ ധനലാഭയുക്ത ധനവന്ത ഇത്യാദി പറഞ്ഞ്. ഈ ലോകത്ത് സ്തുതിക്കുന്നവരെല്ലാം, ഈശ്വരനെ സ്തുതിക്കുന്നവരെല്ലാം ഈ ഈശ്വരനെ തന്നെയാണ് സ്തുതിക്കുന്നത്. അതാണ് അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. ഇമേ വീണായാം ഗായന്തി, വീണയിൽ ഗാനം ചെയ്യുന്നവർ എന്ന് പറയുന്നു. അവരറിഞ്ഞോ അറിയാതെയോ ഗാനരൂപത്തെ സ്തുതിക്കുന്നത്. ഗാനം എന്ന് പറയുന്നത് സാധാരണ വർണ്ണിക്കാനും സ്തുതിക്കാനുമാണ് ഉപയോഗിക്കുന്നത്, ഗാനങ്ങളെല്ലാം. എന്തിനേക്കും ഇവിടെ പറയുന്നു, എല്ലാ ഗാനങ്ങളും വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് ആത്യന്തികമായി ഏതമേവ ഈ പരമാത്മാവിനെ തന്നെ ആണ് വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ വർണ്ണനയും സ്തുതിയും കൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാകും. ധനലാഭയുക്ത ധനവന്ത, അവർക്ക് ധനമുണ്ടാകുന്നു. ജ്ഞാനധനമോ വിദ്യാധനമോ അല്ലെങ്കിൽ ഭൗതികമായ ധനമോ എന്തോ ആകാം, എന്തെങ്കിലും ധനമുള്ളവരായിത്തീരുന്നു. എന്തുകൊണ്ടവർ ഈശ്വരനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ആദിത്യമണ്ഡലത്തിൽ കാണുന്ന ആ പുരുഷൻ പരമപുരുഷനാണ്. അതയം വിദ്വാൻ സാമഗായതി ഉഭൗ സഗായതി സോ അമുനാ ഏവ സ ഏഷയേ ച അമുഷ്മാൻ പരാഞ്ചോ ലോകാഹ താംശ്ചാപ്നോതി ദേവകാമാംശ്ച അധ അനേനൈവ യേ ച ഏതസ്മാ പരാഞ്ചോ ലോകാഹ താംശ്ചാപ്നോതി മനുഷ്യകാമാംശ്ച തസ്മാദു ഹേവം വിദ് ഉദ്ഗാദ ബ്രൂയാത് കം തേ കാമം ആഗായാനി ത്യേഷ ഹേവ കാമാഗാൻ അസീഷ്ഠേ യ ഏവം വിദ്വാൻ സാമഗായതി സാമഗായതി ത്രയോ ഹി ഉദ്ഗീധേ ത്രയോഹ ഉദ്ഗീധേ കുശലാ ബഭൂവുഃ ശിലകഃ ശാലാവത്യഃ സ്തേകിതായനോ ദാർഢ്യപ്രവാഹണോ ജൈബലിരിതി ദേഹ ഊചുഃ ഉദ്ഗീധേ വൈ കുശലാ സ്മഃ ഹന്ത ഉദ്ഗീധേ കഥാം വദാമൈതി തഥേതി ഹ സം ഉപവിശുഃ സഹ പ്രവാഹണോ ജൈബലി ഉവാച ഭഗവന്തോ അഗ്രേ വദതാം ബ്രാഹ്മണയോർ വദതോർ വാചം ശ്രോഷ്യാമീതി സഹ ശിലകഃ ശാലാവത്യ സൈകിതായനം ദാർഢ്യം ഉവാച ഹന്തത്വാ പൃച്ഛാനീതി പൃച്ഛേതി ഹോവാച കാസാമനോഗതിരിതി സ്വരൈതി ഹോവാച സ്വരസ്യ കാഗതിരിതി പ്രാണയതി ഹോവാച പ്രാണസ്യ കാഗതിരിതി അന്നമിതി ഹോവാച അന്നസ്യ കാഗതിരിതി ആപൈതി ഹോവാച അപാം കാഗതിരിതി അസൗ ലോക ഇതി ഹോവാച അമുഷ്യലോകസ്യ കാഗതിരിതി ന സ്വർഗം ലോകം അതിനയേതിതി ഹോവാച സ്വർഗം വയം ലോകം സാമ അഭിസംസ്ഥാപയാമ സ്വർഗസംസ്ഥാവം ഹി സാമേതി തംഹ ശിലകഃ ശാലാവത്യ സൈകിതായനം ദാർഢ്യം ഉവാച അപ്രതിഷ്ഠിതം വൈകില തേ ദാർഢ്യ സാമ യസ്ത്വേതർഹി ബ്രൂയാത് മൂർധ തേ വിപതിഷ്യതീതി മൂർധ തേ വിപതേതിതി ഹന്താഹം ഏതന് ഭഗവതോ വേദാനീതി വിദ്ധീതി ഹോവാച അമുഷ്യലോകസ്യ കാഗതിരിതി അയം ലോക ഇതി ഹോവാച അസ്യ ലോകസ്യ കാഗതിരിതി ന പ്രതിഷ്ഠാം ലോകം അതിനയേതിരി ഹോവാച പ്രതിഷ്ഠാം വയം ലോകം സാമ അഭിസംസ്ഥാപയാമ പ്രതിഷ്ഠാ സംസ്ഥാവം ഹി സാമേതി തംഹ പ്രവാഹണോ ജൈവരേ ഉവാച അന്തവത്വൈ കിലതേ ശാലാപത്യ സാമ എസ്ത്വേതർഹി ബ്രൂയാദ് മൂർധ തേ വിപത്തിഷ്യതീതി മൂർധ തേ വിപത്തേതി അന്താഹം ഏതൻ ഭഗവതോ വേദാനീതി വിദ്ധി രിഹോവാച അസ്യ ലോകസ്യ കാ ഗതിരിതി ആകാശ രിഹോവാച സർവാണി ഹവായിമാനി ഭൂതാനി ആകാശാദേവ സമുപദ്യന്ത ആകാശം പ്രതി അസ്തം യാന്തി ആകാശോഹ ആകാശോഹ്യേവേഭ്യോ ജായാൻ ആകാശ പരായണം സ ഏഷ പരോവരിയാൻ ഉദ്ഭീദ സ ഏഷോ അനന്ദ പരോവരിയോ അസ്യ ഭവതി പരോവരിയസോ ഹലോകാൻ ജയതി യ ഏതദേവം വിദ്വാൻ പരോവരിയാംസം ഉദ്ഭീദം ഉപാസ്തേ തം ഹ ഏദം അതിധന്വാ ശൗനക ഉദരശാണ്ഡില്യായ ഉക്ത്വാ ഉവാച യാവത്തേ ഏനം പ്രജായാം ഉദ്ഗീതം വേദിഷ്യന്തേ പരോവരിയോ ഹ ഏഭ്യ താവത് അസ്മിൻ ലോകേ ജീവനം ഭവിഷ്യതി തഥാ അമുഷ്മിൻ ലോകേ ലോക ഇതി സ യാ ഏതദേവം വിദ്വാൻ ഉപാസ്തേ പരോവരിയ ഏവഹ അസ്യ അസ്മിൻ ലോകേ ജീവനം ഭവതി തഥാ അമുഷ്മിൻ ലോകേ ലോക ഇതി ലോകേ ലോക ഇതി മടസീഹതേഷു പുരുഷു ആടിക്യാ സഹ ജായയ ഉഷസ്തിർഹ ചാക്രായണ ഉഭ്യഗ്രാമേ പ്രദ്രാണക ഉവാസ സഹ ഏഭ്യം പുൽമാഷാൻ ഖാദന്തം ബിഭിക്ഷേ തംഹോവാച നേതോ അന്യേ വിദ്യന്തേ യച്ഛയേ മ ഇമാ ഉപദഹിതാ ഇതി ഏതേഷാം മേദേഹീതി ഹോവാച താനസ്മി പ്രദദോ ഹന്ത അനുപാനമിതി ഉച്ഛിഷ്ടം വൈ മേ പീതം സ്യാദിതി ഹോവാച ന സ്വിദ് ഏതേ അപി ഉച്ഛിഷ്ട ഇതി നവ ആജിവിഷ്യാം. ഈ ഭാഗം പറയുന്നത് ഉഷസ്തി, ഇതൊരു കഥ പോലെ പറയുകയാണ്. ഉഷസ്തി തന്റെ ഭാര്യയോടൊപ്പം ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ നാടുവിട്ടുപോയി എന്നാണ്. എന്നിട്ട് ഇഭ്യഗ്രാമം, ഇഭ്യഗ്രാമത്തിന് ഭാഷകാരം പറയുന്നത് ആനക്കാറുള്ള ഗ്രാമം. അവിടെ പോയി ഒരു ആനക്കാരനോട് യാചിച്ചു, ഭിക്ഷ ചോദിച്ചു. എന്താണോ അവിടെ ചെന്നപ്പോൾ കാണുന്ന എന്താണോ പഴകിയ കേടായ ഉഴുന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. വളരെ ദാരിദ്ര്യം കൊണ്ടാണ് ഇവർ രണ്ടുപേരും പോയത്. ഉഷസ്തി വലിയ കൃഷിയാണ്, ഉദ്ഗാനവും മറ്റും അറിയാമെന്നുള്ള എർത്തിക്കാണ്. പക്ഷെ ദാരിദ്ര്യം കൊണ്ട് നാടുവിട്ട് അവിടെ പോയി ഇഭ്യനോട് യാചിച്ചു. ഇഭ്യൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്ന സാധനമേ എൻ്റെ കയ്യിലുള്ളൂ, കൂടുതലൊന്നും തരാനില്ല. പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് കിട്ടിയാലും മതി, ഈ ഉച്ഛിഷ്ടമാണ്, സാരമില്ല, അബദ്ധമായിട്ട് ഉച്ഛിഷ്ടം ഭക്ഷിക്കാം. ഉടനെ അത് വാങ്ങി കഴിച്ചു, ജലം കൊടുത്തു, പറഞ്ഞു എന്തായാലും ഉച്ഛിഷ്ടമായ ജലം ഞാൻ ഭക്ഷിക്കുന്നില്ല, കാരണം ജലം ഇവിടെ ധാരാളമുണ്ട് എന്ന് പറഞ്ഞു ജലം വേറെ കഴിച്ചു. പിറ്റേ ദിവസം പോയി, ഇനി എവിടെയാണ് ഭക്ഷണം കിട്ടുന്നത്? അപ്പൊ അവിടെ അറിഞ്ഞു ഒരു രാജാവ് യജ്ഞം ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ പോയി, അവിടെ ഋത്തുക്കുകൾ യജ്ഞം ചെയ്യുകയാണ്. പക്ഷെ അവർ ഉദ്ദാനം ചെയ്യുമ്പോൾ ഉപാസന കൂടാതെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഉടനെ പ്രശസ്തി പറഞ്ഞു, ഇത് ശരിയല്ല, ഉപാസന കൂടാതെ ചെയ്താൽ അദോഷമാണ്. അവിടെ ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നുണ്ട്, കർമ്മങ്ങൾ ഉപാസനയോട് കൂടിയും ചെയ്യാം, ഉപാസന കൂടാതെ ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ ഭാഷ്യകാരൻ പരസരത്തും ഉദ്ധരിക്കുന്നത്. പിന്നെന്താ വ്യത്യാസം? ഫലത്തിൽ വരുന്ന വ്യത്യാസം. ഉപാസനയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലം കൂടും, അല്ലെങ്കിൽ അത്രയും ഫലം ഉണ്ടാകത്തില്ല. ആ ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതൊന്നും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാനമായും ഉള്ള ഒരു വിഷയം, ഇതിന് വൈദികമായ ഉപാസനകൾ പോലും അന്നത്തിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ മുഖ്യമായ ചർച്ചാവിഷയം അന്നമായിരുന്നു. അന്നം ലഭിക്കുന്നതിന് വലിയ പ്രയാസമുള്ള സമയമായിരുന്നു. ഇന്ന് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള അന്നവാൻ ഭവതി, അന്നാഥ ഭവതി, പല ഭാഗത്തും ഇന്നത്തെ പോലെ ആയിരുന്നു. അന്ന് അന്നത്തിന് വളരെ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. ഭൂമിയും എല്ലാം മനുഷ്യർ കുറവായിരുന്നു, ഭൂമി ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ അന്നം ഉണ്ടായിരുന്നു. അന്നത്തിന് വേണ്ടി ഉപാസന, അന്നത്തിന് വേണ്ടി അലഞ്ഞു നടക്കുക, അന്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അന്നത്തെ സ്തുതിക്കുക, ഇതെല്ലാം വേദത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് വൈദികകാലം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ദോഷം കൂടി വരും, ദാരിദ്ര്യവും വരും എന്നുകൂടി ഊഹിക്കേണ്ടിയിരിക്കുന്നു.